Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിനെ ആധാരമാക്കിയുള്ള സുവിശേഷ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16-18 വാക്യങ്ങൾ. ഈ ദിവസങ്ങളിൽ മെയ് 30 മുതൽ June 3 തീയതികളിൽ ഇറ്റലിയിലെ മിലാൻ നഗരത്തിൽ ആഗോള കത്തോലിക്ക കുടുംബസംഗമം അരങ്ങേറുകയാണ്. 10,000-ലേറെ കുടുംബങ്ങളാണ് അവിടെ സമ്മേളിച്ചിരിക്കുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്ന് വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ത്രിത്വത്തിന്റെ തിരുനാളിനോട് ചേർന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 പാപ്പായുടെ നേതൃത്വത്തിൽ കത്തോലിക്ക കുടുംബങ്ങൾ അവിടെ സമ്മേളിച്ചിരിക്കുന്നത്. 3 ദിവസവും പാപ്പ കുടുംബങ്ങൾക്കൊപ്പം ചിലവഴിക്കുന്നു എന്നുള്ളത് ഈ സംഗമത്തിന്റെ പ്രത്യേകതയാണ്. വെള്ളിയാഴ്ച June 1 വൈകുന്നേരം മിലാനിലെത്തുന്ന പാപ്പ തുടർന്നുള്ള ദിവസങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തിയും സംവാദത്തിലേർപ്പെട്ടും ചിന്തകൾ പങ്കുവച്ചും ദിവ്യബലി അർപ്പിച്ചും അവരോടൊപ്പം ഉണ്ടായിരിക്കും. പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രതീകമായ നസറത്തിലെ തിരുക്കുടുംബത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് കത്തോലിക്ക കുടുംബങ്ങൾ ആഗോളതലത്തിൽ മിലാനിൽ സമ്മേളിക്കുന്നത്, സംഗമിക്കുന്നത്. ഏകദൈവത്തിന്റെ ദർശനത്തിന് സമാന്തരമായ ത്രിത്വസങ്കല്പം പുരാതന മതങ്ങളിലെല്ലാം സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഹിന്ദുമതത്തിലെ ത്രിമൂർത്തികളെക്കുറിച്ചുള്ള കാൽപ്പനികത ക്രൈസ്തവ ദർശനത്തിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും ത്രിത്വത്തിന്റെ ചിന്തകളോട് സമാന്തരമായിട്ടുള്ളതാണ്. പ്രാകൃത മതങ്ങളിൽ ബഹുദേവതാ സങ്കല്പങ്ങളെ ഒന്നിലേക്ക് അല്ലെങ്കിൽ ഏകത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ലോകത്തിലെ ക്ലാസിക്കൽ മതങ്ങൾ അല്ലെങ്കിൽ പുരാതന മതങ്ങളാണെന്ന് പറയാം. പരകോടി ദേവന്മാർ എങ്ങനെ ഏകദൈവത്തിന്റെ മുന്നിൽ നിർവീര്യരായി എന്ന് ഉപനിഷത്തുക്കൾ വിവരിക്കുന്നുണ്ട്. ഹൈന്ദവ സങ്കല്പത്തിൽ 30 മുക്കോടി ദേവന്മാരാണ് ഉള്ളത്. ബൃഹാരണ്യക ഉപനിഷത്തിലെ ഋഷീവര്യന്റെ ചോദ്യത്തിന് 3003 ദേവന്മാരുണ്ടെന്നും പിന്നെ അത് 303 33 3 പിന്നെ 2 അവസാനം 1.5 ദൈവമെന്നും ബ്രാഹ്മണശ്രേഷ്ഠൻ ഉത്തരം പറയുന്നു. ഒടുവിൽ വന്നു ചേരുന്ന പരബ്രഹ്മം ഏത് ദേവനാണ് ഏകദൈവമെന്നത് ഇന്നും ഹൈന്ദവ സമൂഹങ്ങളിലെ ദേവപ്രശ്നമാണ്. അങ്ങനെ മനുഷ്യ മനസ്സുകളിൽ അനേക ദൈവങ്ങളുടെ പടയും മത്സരവും ഇന്നും നടക്കുമ്പോൾ ഏകദൈവത്തിന്റെ ദൈവശാസ്ത്രം വികസിപ്പിച്ച് അംഗീകാരം നേടിയ അപൂർവം മതങ്ങളെ ചരിത്രത്തിൽ കാണുന്നുള്ളൂ. ദൈവം ഒന്ന്, ഏകമാണ് എന്ന് അവ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഏക ദൈവത്തിലുള്ള വിശ്വാസം ക്രൈസ്തവ മതത്തിന്റെ സത്തയും കേന്ദ്രവുമാണ്. നിത്യപിതാവിന്റെ സ്നേഹാധിക്യത്തിനും കുരിശുമരണവും ഉത്ഥാനവും വഴി പുത്രനായ ക്രിസ്തു നേടിയ ലോകരക്ഷയ്ക്കും പുത്രന്റെ വാഗ്ദാനമായ ആശ്വാസപ്രദന്റെ വരവിനും സാക്ഷ്യം വഹിച്ച ശേഷമാണ് എല്ലാറ്റിന്റെയും കേന്ദ്രവും ഉറവിടവുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്നത്. രൂപമെഴുന്നള്ളിക്കലും കൊട്ടും കുരവയുമില്ലാത്ത വാചാലമായ നിശബ്ദതയുടെ തിരുനാളാണ് പരിശുദ്ധ ത്രിത്വത്തിന്റേത്. പ്രകൃതി ശക്തികളെയും പ്രപഞ്ച വൈശിഷ്ട്യങ്ങളെയും കണ്ട് വിറപൂണ്ടു നിന്ന മനുഷ്യ മനസ്സിൽ നിന്നോ ആകാശരഹസ്യങ്ങളെ അമ്മാനമാടുന്ന ആധുനിക മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നോ അടർത്തി മാറ്റാനാവാത്ത അടിസ്ഥാനപരമായൊരു യാഥാർത്ഥ്യമാണ് ഈശ്വരവിശ്വാസം. എന്നാൽ താൻ വിശ്വസിക്കുന്ന ദൈവത്തിന് 3 പറയുമ്പോൾ ചിന്തകൾ വീണ്ടും അഗ്രാഹ്യവും നിഗൂഢവുമായൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ബുദ്ധിക്ക് അഗ്രാഹ്യമെന്ന് സഭ പഠിപ്പിക്കുന്ന വിശ്വാസവ്യാഖ്യാനങ്ങളിലൊന്നാണ് ത്രിത്വരഹസ്യമെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഈ മിസ്റ്ററിക്ക് അല്ലെങ്കിൽ ദിവ്യരഹസ്യത്തിന്റെ ദൈവശാസ്ത്ര സംഹിതയ്ക്ക് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ആഴവും അർത്ഥവുമുണ്ട്. താത്വികനായ ഗബ്രിയേൽ മാർസൽ മിസ്റ്ററിയെ വ്യാഖ്യാനിക്കുന്നത്, ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാകാത്തതും എന്നാൽ വ്യക്തിപരമായി ഏറ്റവുമധികം ബന്ധപ്പെട്ടതും സ്വാംശീകരിക്കപ്പെട്ടതുമായ വസ്തുതയായിട്ടാണ്. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ത്രിയേക ദൈവമെന്ന മഹാരഹസ്യം നിഗൂഢമായ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. ത്രിത്വരഹസ്യം ജീവിതകാലത്ത് ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പടിപടിയായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജോർദാൻ നദീക്കരയിലെ ജ്ഞാനസ്നാനവേളയിൽ ആരംഭിച്ച ത്രിത്വരഹസ്യത്തിന്റെ വെളിപ്പെടുത്തൽ ജെറൂസലേമിൽ വച്ചുള്ള അവസാനത്തെ വിടവാങ്ങൽ പ്രഭാഷണം വരെ തുടരുകയാണ്. അന്ത്യത്താഴവേളയിൽ അവിടുന്ന് കൽപ്പിച്ചു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഒരു വാസസ്ഥാനം പിതൃഗേഹത്തിൽ ഒരുക്കുവാൻ നിങ്ങൾക്ക് മുന്നേ ഞാൻ പോവുകയാണ്. ഞാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകും. സത്യാത്മാവ് നിങ്ങളിൽ വന്ന് വസിക്കും. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല. ഈ തിരുവചനങ്ങൾ ത്രിത്വരഹസ്യത്തിലേക്കും ഏകദൈവത്തിന്റെ മൂന്ന് ഭാവങ്ങളിലേക്കും വളരെ വ്യക്തമായി വിരൽ ചൂണ്ടുന്നുണ്ട്. ക്രിസ്തുവിന്റെ മരണം ഒരു വേർപാടായിരുന്നില്ല, മറിച്ച് ഐക്യത്തിന്റെ തുടക്കമായിരുന്നുവെന്ന് ഈ വചനം വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാരൂപി വഴി ഈ ലോകത്ത് നിരന്തരമായി ക്രിസ്തു വസിച്ചുകൊണ്ട് നമ്മെ നയിക്കുകയും നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. പിതാവിന്റെ സാന്നിധ്യവും സ്നേഹവുമാണ് ഉദ്ധിതന്റെ സഹവാസം. പിതാവും പുത്രനുമായുള്ള ഗാഢമായ ഐക്യമാണ് ഇതിന് നിദാനമാകുന്നത്. പിതാവിനെയും പുത്രനെയും അറിയുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും എപ്പോഴും അനുഭവവേദ്യമാകുന്നു. അങ്ങനെ പിതാവിനോടും പുത്രനോടും കൂടി ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്ന ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് ക്രിസ്തു ശിഷ്യരിൽ എപ്പോഴും സന്നിഹിതനായിരിക്കും. അതായത്, ക്രൈസ്തവ ജീവിതത്തിന് ആധാരവും ആന്തരിക ചൈതന്യവുമായ ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സത്യാത്മാവ് നമ്മിൽ നിരന്തരം നിലകൊള്ളുക തന്നെ ചെയ്യും. നമ്മെ വിശുദ്ധീകരിക്കുന്നതും സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രാപ്തരാക്കുന്നതും ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുന്നതും ദൈവാത്മാവാണ്. എന്നാൽ പരിശുദ്ധാത്മ സാന്നിധ്യത്തിനുള്ളൊരു വ്യവസ്ഥയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ജീവിക്കുക, നിലനിൽക്കുക എന്നത്. ക്രിസ്തു സ്നേഹം ജീവിതത്തെ സജീവവും ചലനാത്മകവുമാക്കുന്നു. സ്നേഹത്തിൽ ജീവിക്കുന്നവർ ദൈവസ്നേഹത്തിന് പാത്രീഭൂതരാകുന്നു. അങ്ങനെ മനുഷ്യർ ത്രിത്വത്തിന്റെ ആലയങ്ങളായി മാറുന്നു. സ്നേഹം കൽപ്പനകൾ പാലിക്കുന്നു എന്ന് വിജ്ഞാനത്തിന്റെ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ പിതാവ് അവരെ സ്നേഹിക്കുകയും ഞങ്ങൾ അവരുടെ പക്കൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ യോഹന്നാനും സ്ഥിരീകരിക്കുന്നുണ്ട്. ദൈവം സ്നേഹമാകുന്നു എന്നാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ പഠിപ്പിക്കുന്നത്. വചനമായ സ്നേഹത്തെക്കുറിച്ചും യോഹന്നാൻ പ്രസ്താവിക്കുന്നു. ദൈവം സ്നേഹമാണെന്ന നിർവചനം കൂട്ടായ്മയുടെ പ്രതീകമാണ്. കാരണം സ്നേഹിക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ വേണമല്ലോ. ദൈവം സ്നേഹമാണെങ്കിൽ അവിടുന്ന് ഒരു ആത്മീയ കൂട്ടായ്മയും കുടുംബവുമാണ്. ഈ കൂട്ടായ്മയുടെ ദിവ്യരഹസ്യത്തെയാണ് ത്രിത്വമെന്ന് വിശേഷിപ്പിക്കുന്നത്. പിതാവും സ്രഷ്ടാവുമായ ദൈവവും രക്ഷകനായി മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവും ഈ പ്രപഞ്ചത്തെ ഇന്നും നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവാരൂപിയുമാണ് ത്രിത്വത്തിലെ കൂട്ടായ്മ. ദൈവത്തെ പ്രതിയുള്ളൊരു വിശ്വാസ യുദ്ധമല്ല ഇത്, മറിച്ച് ആത്മബന്ധത്തിന്റെ സ്നേഹവിപ്ലവമാണ് ത്രിത്വരഹസ്യത്തിൽ ലോകമനുഭവിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ആ സ്നേഹവിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട് ലോകം മുഴുവൻ സ്പർശിക്കണം. അങ്ങനെ ത്രിത്വത്തിന്റെ സ്നേഹകൂട്ടായ്മ ലോകമെങ്ങും വളരുവാനിടയാകണം. വിശുദ്ധ തോമസ് അക്വീനാസ് വ്യാഖ്യാനിക്കുന്നത് പോലെ, ഒരിക്കലും മനുഷ്യകരങ്ങൾക്ക് കോരി വറ്റിക്കാനാവാത്ത നിഗൂഢവും അനന്തവുമായ കരകാണാ കടൽ പോലെയാണ് ഈ ത്രിത്വമഹാരഹസ്യം, ഈ ത്രിത്വസ്നേഹം. എന്നാൽ ആ സ്നേഹസാഗരത്തിൽ നീന്തിയും മുഴുകിയും ആ ദിവ്യസ്നേഹം നുകർന്നും ജീവിക്കുവാൻ മനുഷ്യമക്കൾക്ക് സാധിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹക്കൂട്ടായ്മ ക്രൈസ്തവ കുടുംബങ്ങളിൽ വളർന്ന് ഈ ലോകം തന്നെ വലിയൊരു സ്നേഹകുടുംബമായി, ഒരു സ്നേഹക്കൂട്ടായ്മയായി പരിണമിക്കട്ടെ.
സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സ്വസ്തി വിശ്വൈകതാതനേ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി
കെ ജെ യേശുദാസ് ആലപിച്ച ഈ ഗാനം ഫാദർ ജോൺ പിച്ചാപ്പള്ളിയുടെ വരികളാണ്. സംഗീതം കെ ജി പീറ്റർ.
വിത്തിനെ മാമരമാക്കി മാറ്റുന്നതും മാമരത്തിൽ ചേനിൽ വിത്തു നിറപ്പതും വിത്തിനെ മാമരമാക്കി മാറ്റുന്നതും മാമരത്തിൽ ചേനിൽ വിത്തു നിറപ്പതും ഒന്നിനു പത്തായി പകരം തരുന്നതും വാഗ്മയ രൂപത്തിൽ വാഴ്ത്തിടുന്നു ഒന്നിനു പത്തായി പകരം തരുന്നതും വാഗ്മയ രൂപത്തിൽ വാഴ്ത്തിടുന്നു സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സായന്തനങ്ങളെ സ്വർണ്ണ ണമാക്കുന്നതും സന്ധ്യയിൽ നിന്നും ഉഷസുണർത്തുന്നതും സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും സന്ധ്യയിൽ നിന്നും ഉഷസുണർത്തുന്നതും അജ്ഞാതരാ പരശതം പേരെയിൽ സഹജരായി തീർത്തതും വാഴ്ത്തിടുന്നു അജ്ഞാതരാ പരശതം പേരെയിൽ സഹജരായി തീർത്തതും വാഴ്ത്തിടുന്നു സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി.
പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിലെ സുവിശേഷ ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.